മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു ഔപചാരിക ചിഹ്നമുണ്ട്, അരിവാൾ ചുറ്റിക്കള നക്ഷത്രം അല്ലെങ്കിൽ അരിവാൾ ചെണ്ടതി. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം എം പിമാർ ഉണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ സ്ട്രാറ്റജി ഉണ്ടാവും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ വേറെ സ്ഥലത്തും പറയാറുള്ളതാണ്, അരിവാൾ ചുറ്റിക്കള നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമായിരിക്കും. ഏതാണ്ട് മര്യാദകളുടെ ചിഹ്നമൊക്കെ അവർ വീതിച്ചെടുത്തുള്ളൂ. ഇല മുതൽ സൈക്കിള് വരെയുള്ള നമുക്ക് ചെയ്യത്തില്ല ഈനാൻ തയ്ച്ച് അല്ലെങ്കിൽ എൻകുട്ടി അല്ലെങ്കിൽ തേട് അല്ലെങ്കിൽ ഒക്ടോപ്പസ്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു പരിഹാസം തോന്നില്ലേ? അംഗീകാരം നഷ്ടപ്പെട്ട ഈ ചിഹ്നമുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഞാനും പറയേണ്ടി വരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിക്ക് ഒക്ടോപ്പസിന്റെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ എരിപ്പൊട്ടിയുടെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ ഈനാം വേശിപ്പിട്ട ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തും. ഈ പതനത്തിലേക്ക് നമ്മൾ എത്തിയാൽ എന്തായിരിക്കും ശരി? അതെത്താൻ പാടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചേ പറ്റൂ, ആ പ്രസ്ഥാനത്തിന്റെ ഐഡന്റിറ്റി റെക്കഗ്നീഷൻ സംരക്ഷിച്ചേ പറ്റൂ, അവരുടെ ചിഹ്നം സംരക്ഷിച്ചേ പറ്റൂ.
ഇപ്പറയുന്നത് മറ്റാരുമല്ല, സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ എ കെ ബാലൻ. വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിശ്ചിത ശതമാനം വോട്ടോ നിശ്ചിത എണ്ണം എം പിമാരെയോ കിട്ടാതെ പോയാൽ സി പി എം നേരിടാൻ പോകുന്ന ഗുരുതരമായ പ്രതിസന്ധിയെക്കുറിച്ചാണ് എ കെ ബാലൻ്റെ കുണ്ഠിതങ്ങൾ. നിശ്ചിത ശതമാനം വോട്ടോ എം പിമാരെയോ കിട്ടിയില്ലെങ്കിൽ ദേശീയ പാർട്ടി എന്ന പദവി സി പി എമ്മിന് വളരെ അടുത്തല്ലെങ്കിലും നഷ്ടപ്പെട്ടേക്കാം. അതോടെ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന പാർട്ടി ചിഹ്നവും നഷ്ടമാകും. പിന്നെ വല്ല ഇനാമ്പേച്ചിയോ എലിപ്പെട്ടിയോ തേളോ നീരാളിയോ ചിഹ്നമായി കിട്ടിയാലായി. ഇങ്ങനെയൊക്കെയാണ് ബാലൻ്റെ സങ്കടങ്ങൾ, ആശങ്കകൾ. നമസ്കാരം, ദ പവർ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഞാൻ ജയചന്ദ്രൻ, ഇലങ്കത്ത് സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, മലയാള മനോരമ, കൊല്ലം. കോഴിക്കോട് കെ എസ് എഫ് ഇ ഓഫീസേഴ്സ് യൂണിയൻ ശില്പശാലയിൽ പങ്കെടുത്ത് എ കെ ബാലൻ നടത്തിയ പ്രസംഗമാണല്ലോ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെടാതിരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ഏത് അടവുകളും പയറ്റുമെന്ന സൂചനയാണ് ബാലൻ്റെ വാക്കുകളിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്. സി പി എം നേരിടുന്ന പ്രതിസന്ധി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഒരു കാലത്ത് വല്ലാതെ ചുവന്നിരുന്ന ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഉണ്ടായ വലിയ പതനത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മോചിതമാകാൻ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കൂടി കനത്ത തിരിച്ചടി ഏറ്റാൽ പാർട്ടിയുടെ നിലനിൽപ്പ് ഭീഷണിയിലാകും എന്നാണ് ബാലൻ്റെ വാക്കുകളുടെ അർത്ഥം. ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന അംഗീകാരം ലഭിക്കാൻ എന്തൊക്കെ വ്യവസ്ഥകളാണ് വേണ്ടത്? നമുക്ക് ആദ്യം അത് പരിശോധിക്കാം. ആദ്യ വ്യവസ്ഥ ഇങ്ങനെയാണ്. ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കാൻ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭ അഥവാ സംസ്ഥാന നിയമസഭ പൊതുതെരഞ്ഞെടുപ്പിൽ നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ സാധുവായ വോട്ടിൻ്റെ 6% കരസ്ഥമാക്കണം. കൂടാതെ ആ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സംസ്ഥാനത്തോ സംസ്ഥാനങ്ങളിൽ നിന്നോ ലോക്സഭയിലേക്ക് കുറഞ്ഞത് 4 അംഗങ്ങളെയെങ്കിലും വിജയിപ്പിക്കണം. രണ്ടാമത്തത്, ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് 3 സംസ്ഥാനങ്ങളിൽ നിന്നായി മൊത്തം ലോക്സഭാ സീറ്റിൻ്റെ, അതായത് ഇന്ത്യയിലെ 543 സീറ്റുകളിൽ 2%, അതായത് 11 അംഗങ്ങളിൽ കുറയാത്ത എം പിമാരെ വിജയിപ്പിച്ചിരിക്കണം. അവർ 3-ൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കുകയും വേണം. ഇനി മൂന്നാമത്തെ വ്യവസ്ഥ, 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമുള്ള കക്ഷിക്ക് ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കും. ഇനി സി പി എമ്മിൻ്റെ പ്രകടനം എങ്ങനെയെന്നൊന്ന് നോക്കിയാലോ. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി നേടിയ വോട്ട് 1,07,44,908. വോട്ട് ശതമാനം കേവലം 1.77%. ആകെ മത്സരിച്ച സീറ്റ് 69, ജയിച്ചത് കേവലം 3. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം, 2021 കേരളത്തിൽ ആകെ നേടിയ വോട്ട് 582,87,507. വോട്ട് ശതമാനം 25.38%. ആകെ മത്സരിച്ച സീറ്റ് 75, ജയിച്ചത് 62. 2021 ബംഗാളിലോ ആകെ നേടിയ വോട്ട് 2,83,434. വോട്ടിൻ്റെ ശതമാനം 4.71%. മത്സരിച്ച സീറ്റ് 139, ജയിച്ചത് 0. ത്രിപുരയിലെ കാര്യം, 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ നേടിയ വോട്ട് 622,829. വോട്ട് ശതമാനം 24.62%. ആകെ മത്സരിച്ച സീറ്റ് 43, ജയിച്ചത് 11. ഇപ്പോൾ നിലവിൽ പാർട്ടിക്കുള്ള എംഎൽഎമാരുടെ എണ്ണം കേരളത്തിൽ 62, ത്രിപുരയിൽ 11, തമിഴ്നാട്ടിൽ 2, ബീഹാറിൽ 2, അസം 1, ഒഡീഷ 1, മഹാരാഷ്ട്ര 1, ആകെ 80. ചുരുക്കത്തിൽ നിലവിൽ ദേശീയ കക്ഷിയായ CPM അത്ര പെട്ടെന്ന് വലിയ ഭീഷണിയൊന്നുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ ഈ കണക്കുകൾ പറയും. എങ്കിലും ശ്രദ്ധിക്കണമെന്നാണ് ബാലൻ പറഞ്ഞതിൻ്റെ പൊരുൾ. കേരളം, ബംഗാൾ, തമിഴ്നാട്, ത്രിപുര സ്റ്റേറ്റുകളിൽ സംസ്ഥാന പാർട്ടി എന്ന പദവി ഇപ്പോൾ ഉള്ളതിനാൽ CPM പെട്ടെന്നൊരു ഭാവിയിൽ വലിയ ഭീഷണി ഉണ്ടായില്ല. കേരളവും ത്രിപുരയും നിലവിലേതാണ്ട് ഭദ്രമാണ്. ഇപ്പോൾ MPമാരില്ലാത്ത ബംഗാളിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 MPമാരെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ 1 MPയും 6% വോട്ടും വേണം. അതുമല്ലെങ്കിൽ മൊത്തത്തിൽ 8% വോട്ടെങ്കിലും നേടണം. തമിഴ്നാട്ടിൽ നിലവിൽ പാർട്ടിക്ക് 2 MPമാരുണ്ട്. 10 വർഷം കൂടുമ്പോഴാണ് സാധാരണ പാർട്ടികളുടെ പദവികൾ ഇലക്ഷൻ കമ്മീഷൻ പുനഃപരിശോധിക്കുന്നത്. ഫലത്തിൽ തമിഴ്നാട്ടിൽ 2029 വരെ ഭീഷണിയില്ല. വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 11 MPമാരെ കിട്ടിയാൽ 2034 വരെ പേടിക്കേണ്ട എന്നാണ് ബാലൻ പറഞ്ഞതിൻ്റെ മറ്റൊരു പൊരുൾ. ഈ ദേശീയ പാർട്ടി എന്ന അംഗീകാരം CPMന് നഷ്ടമായി എന്നിരിക്കട്ടെ. AK ബാലൻ പറഞ്ഞതുപോലെ ഇനാമ്പിച്ചിയോ എലിപ്പെട്ടിയോ തേലോ നീരാളിയോ ചിഹ്നമായി കിട്ടുമോ? സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ചിഹ്നങ്ങളുടെ സാമ്പിൾ ഇങ്ങനെയാണ്: ഇഞ്ചി, പച്ചമുളക്, ഐസ്ക്രീം, കേക്ക്, മിഠായി, ചക്ക, തണ്ണിമത്തൻ, മുന്തിരി, ആപ്പിൾ, വയലിൻ, ഗിറ്റാർ, ഹാർമോണിയം, ട്രംപറ്റ്, ഗ്രാമഫോൺ, മാല, വള, മോതിരം, നെക്ലസ്, ബാറ്റ്, ബാറ്റ്സ്മാൻ, ഫുട്ബോൾ, ഫുട്ബോൾ പ്ലെയർ, ടെന്നിസ് റാക്കറ്റ്, ജാവലിൻ ത്രോ, ചെസ് ബോർഡ്, ട്രക്ക്, ഓട്ടോറിക്ഷ, റോഡ് റോളർ, ഊന്നുവടി, ചായ, അരിപ്പ, സ്പാനർ, സോക്സ്, ഷൂ, റോബർട്ട്, പെൻസിൽ കട്ടർ, പെൻഡ്രൈവ്, പാൻസ്, തീപ്പട്ടി, ഓടാമ്പൽ, ഹെൽമറ്റ്, ചവണ, ചെരുപ്പ്, ബക്കറ്റ്, ബെൽറ്റ് എന്നിങ്ങനെ 193 സ്വതന്ത്ര ചിഹ്നങ്ങളുണ്ട്. കേരളത്തിലേക്ക് അനുവദിച്ചിട്ടുള്ള സ്വതന്ത്ര ചിഹ്നങ്ങളിൽ ചിലത് മറ്റ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടികളുടെ ചിഹ്നമാണ് താനും. അങ്ങനെ നോക്കുമ്പോൾ AK ബാലൻ പറഞ്ഞ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും തേളും നീരാളിയും ഒന്നും ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ചിഹ്നങ്ങളിൽ വരുന്നില്ല. കേരളത്തിൽ മരപ്പട്ടി വിവാദം കത്തിക്കാളുമ്പോൾ അതിൻ്റെ ഒരു താളത്തിൽ പ്രാസത്തിനൊപ്പിച്ച് ബാലൻ ഈനാമ്പെച്ചി എന്നും എലിപ്പെട്ടി എന്നും പറഞ്ഞുവെന്നേ കരുതാനാവും. പക്ഷേ അപ്പോഴും ബാലൻ പറഞ്ഞതിൻ്റെ ഗൗരവം ഇല്ലാതാകുന്നില്ല. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ സ്വാതന്ത്ര്യം കള്ളമാണ് എന്ന് പറഞ്ഞ് സായുധ വിപ്ലവത്തിന് കോപ്പുകൂട്ടിയ പാർട്ടിയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചൈനീസ് മാതൃകയിലുള്ള വിപ്ലവമാണോ റഷ്യൻ മാതൃകയിലുള്ള വിപ്ലവമാണോ ഇന്ത്യക്ക് അഭിമാനം എന്ന് ചർച്ച ചെയ്യാൻ കൽക്കത്തയിൽ പാർട്ടി കോൺഗ്രസ് നടത്തിയ പാർട്ടിയാണ്. 1948 February 8 മുതൽ March 6 വരെ കൊൽക്കത്തയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച വിപ്ലവരേഖയുടെ പേരാണ് കൽക്കത്ത തീസിസ്. ഓർക്കണം, 1948 കാലമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും ജീവിതവും ഹോമിച്ച മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചിട്ട് ഒരു മാസം തികയുന്നതേയുള്ളൂ. അപ്പോഴാണ് സായുധ വിപ്ലവത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേക രേഖ തയ്യാറാക്കിയത്. 62 പേജുകളും 6 അധ്യായങ്ങളുമായുള്ള സമഗ്രമായ രേഖ. സായുധ വിപ്ലവത്തിലൂടെ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കണമെന്ന് തീരുമാനിച്ച സുപ്രധാന രേഖ. ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമില്ലെന്ന് അന്നേ പ്രഖ്യാപിച്ച പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചിട്ട് അധികകാലമായിട്ടില്ലല്ലോ. ഇപ്പോൾ ആ പാർട്ടി പാർട്ടിയുടെ ചിഹ്നത്തെക്കുറിച്ചും ദേശീയ പാർട്ടി എന്ന പദവിയെക്കുറിച്ചും അല്ലാതെ ആകുലപ്പെടുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാതെ ആദ്യം മാറി നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് മാറി ചിന്തിച്ചത് 1951 റഷ്യൻ നേതാവ് ജോസഫ് സ്റ്റാലിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നത് ചരിത്രമാണ്. 1952 ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ CPI അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ മത്സരിച്ചു. 1957 തിരഞ്ഞെടുപ്പിലും ഇതേ ചിഹ്നത്തിൽ മത്സരിച്ചു. 1964 പിളർപ്പിന് ശേഷമാണ് CPIക്ക് അരിവാൾ നെൽക്കതിരും CPMന് അരിവാൾ ചുറ്റിക നക്ഷത്രവും ചിഹ്നമായത്. ആ അരിവാളും ചുറ്റികയും നക്ഷത്രവുമാണ് ബാലൻ്റെ ഭാഷയിൽ തൃശങ്കുലായി കിടക്കുന്നത്. CPM ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടും എന്ന ചോദ്യത്തിനും June 4 വോട്ടെണ്ണിക്കഴിയുമ്പോൾ മറുപടിയുണ്ടാകും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അടുത്തയാഴ്ച കാണും വരെ നമസ്കാരം.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.